Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഓശാന മഹോത്സവത്തിലെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15:1-39 വാക്യങ്ങൾ. ജെറൂസലേം ജനത ആനന്ദാരവത്തോടെ യേശുവിനെ സ്വീകരിച്ചു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നവർ ആർത്തു വിളിച്ചു. അവരുടെ ആവേശം ഇന്ന് നിങ്ങളുടെയും എൻ്റേതുമാണ്, നമ്മുടേതാണ്. ഓശാന നാളിൽ നമ്മിലേക്ക് വരുന്ന ക്രിസ്തുവിനെ കുരുത്തോലകളും ഒലിവിൻ ചില്ലകളുമേന്തി വരവേൽക്കാനുള്ള ആഗ്രഹം ജനം പ്രകടമാക്കുകയാണ്. ജെറൂസലേമിലേക്കെന്ന പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും കടന്നു വരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സുവിശേഷം രേഖപ്പെടുത്തുന്നത് പോലെ ഒരു കഴുതപ്പുറത്ത് ഏറെ വിനീതനായി ദൈവത്തിൻ്റെ നാമത്തിലാണ് അവിടുന്ന് വന്നത്. തൻ്റെ ദിവ്യസ്നേഹത്താൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനും പിതാവുമായി നമ്മെ രമ്യപ്പെടുത്താനുമാണ് അവിടുന്ന് ആഗതനായത്. ജനം, ജെറൂസലേം ജനം പ്രകടമാക്കിയ ഹോസാനയുടെ സ്നേഹത്തിമർപ്പിൽ യേശു സംതൃപ്തനായിരുന്നു. എന്നാൽ സമൂഹ പ്രമാണികൾ ശ്രമിച്ചത് അവിടുത്തെ സ്തുതിച്ചു പാടിയ കുട്ടികളെയും ജനങ്ങളെയും നിശബ്ദരാക്കാനായിരുന്നു. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നായിരുന്നു യേശുവിൻ്റെ പ്രതികരണം. അവിടുത്തെ വരവിനെ ചൊല്ലിയുള്ള ആവേശം കെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. നമ്മിൽ വസിക്കുകയും സമാധാനം പകരുകയും ചെയ്യുന്ന യഥാർത്ഥ സന്തോഷത്തിൻ്റെ സ്രോതസ്സായ യേശുവിനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്താൻ യാതൊരു ശക്തിക്കും കഴിയുകയില്ല. കാരണം പാപം, മരണം, ഭീതി, ദുഃഖം എന്നിവയുടെ കെണിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമാണ് കരുത്തുള്ളത്. ഇനി ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് അവിടുത്തെ രാജകീയ പ്രവേശനം കൊണ്ടോ അത്ഭുത കൃത്യങ്ങൾ കൊണ്ടോ അല്ലെന്ന് ഹോസാന മഹോത്സവത്തിലെ ആരാധനക്രമം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷണീയ പാതയെ പൗലോശ്ലീഹ രണ്ട് വാക്കുകളിൽ വളരെ ഹ്രസ്വമായിട്ട് എന്നാൽ മനോഹരമായിട്ട് സംഗ്രഹിക്കുന്നുണ്ട്. ഈ രണ്ട് പ്രയോഗങ്ങൾ യേശു തന്നെ തന്നെ ശൂന്യനാക്കിയെന്നും തന്നെ തന്നെ താഴ്ത്തിയെന്നുമാണ്. ദൈവത്തിന് നമ്മോടുള്ള അനന്തമായ കാരുണ്യം പ്രകടമാക്കുന്നതാണ് ഈ രണ്ട് ക്രിയകൾ, ഈ രണ്ട് പ്രവൃത്തികൾ. ദൈവപുത്രനായിരുന്നിട്ടും പാപികളായ മനുഷ്യരോട് അവിടുന്ന് സകലത്തിനും സാരൂപ്യപ്പെടാൻ വേണ്ടി ദൈവമഹത്വം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് അവിടുന്ന് ദാസന്റെ രൂപം സ്വീകരിക്കുകയും മനുഷ്യരോടുകൂടെ വസിക്കുകയും ചെയ്തു. എന്നാൽ അവിടുന്ന് നമ്മോടുകൂടെ വസിച്ചത് രാജാവോ രാജകുമാരനോ ആയിട്ടല്ല, ദാസനായിട്ടാണ്. എളിമയുടെ അടിത്തട്ടോളം അവിടുന്ന് സ്വയം വിനീതനാക്കി വിനയത്തിൻ്റെ നെല്ലിപ്പടിയോളം അവിടുന്ന് ഇറങ്ങിച്ചെന്നു. അവിടുത്തെ അനന്തമായ സ്നേഹം പ്രതീകാത്മകമായി ആദ്യം പ്രകടമാക്കപ്പെട്ടത് ശിഷ്യന്മാരുടെ പാദങ്ങൾ അവിടുന്ന് പെസഹാനാളിൽ കഴുകിയപ്പോഴാണ്. ഗുരുവും നാഥനുമായി അവിടുന്ന് കുമ്പിട്ട് ഒരടിമയെപ്പോലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി മനുഷ്യരുടെ മധ്യത്തിലേക്ക് താഴ്മയിലിറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ പതിയാൻ അവിടുത്തെ വിനയത്തിൻ്റെ മാതൃക നമ്മെ സഹായിക്കണം. ആ സ്നേഹസ്പർശം ലഭിച്ചാൽ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനാകും. ഉദാത്തമായ വിനയവും യഥാർത്ഥമായ സ്നേഹവും അടങ്ങിയിരിക്കുന്നത് മൂർത്തമായ സേവനത്തിലാണ്. പീഡാനുഭവത്തോടെയാണ് യേശുവിൻ്റെ വിനയം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത്. വെറും 30 വെള്ളിനാണയങ്ങൾക്കാണ് അവിടുന്ന് ആദ്യം വിൽക്കപ്പെട്ടത്. താൻ തിരഞ്ഞെടുത്ത് സ്നേഹിതനായി വിളിച്ച യൂദാസ്കറിയോത്ത തൻ്റെ ശിഷ്യൻ ചുംബനം കൊണ്ട് വിരോധികൾക്ക് അവിടുത്തെ ഒറ്റുകൊടുത്തു. മിക്കവാറും മറ്റെല്ലാ ശിഷ്യന്മാരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. പ്രധാന ശിഷ്യൻ പത്രോസ് ആകട്ടെ ദേവാലയത്തിൻ്റെ ഉമ്മറത്ത് വെച്ച് 3 പ്രാവശ്യം ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ പരിത്യക്തനായ അവിടുത്തെ മുഖത്ത് പ്രതിയോഗികൾ തുപ്പി അധിക്ഷേപിച്ചു. ചമ്മട്ടിയടിയാലും മുൾമുടിയാലും മറ്റ് പീഡനങ്ങളാലും അവിടുത്തെ മുഖം തിരിച്ചറിയാനാവാത്ത വിധം വിരൂപമാക്കപ്പെട്ടു. മതാചാര്യന്മാർ അവിടുത്തെ അവഹേളിച്ചു. രാഷ്ട്രീയ നേതൃത്വം അവിടുത്തെ മേൽ കുറ്റം ചുമത്തി. അവർ അവിടുത്തെ പാപിയും അന്യായക്കാരനുമായി മുദ്രകുത്തി. പീലാത്തോസ് അവിടുത്തെ ഹെറോദേശിൻ്റെ പക്കലേക്കും പിന്നെ റോമൻ ഗവർണറായ കയ്യഫാസിൻ്റെ പക്കലേക്കും വിചാരണയ്ക്കായി പറഞ്ഞയച്ചു. എല്ലാവിധത്തിലുമുള്ള നീതിയും നിഷേധിക്കപ്പെട്ട യേശുവിൻ്റെ വിധിയെ തുണയ്ക്കാൻ ആരുമില്ലാതെ മാനുഷികമായി അവിടെ നേരെ നിസ്സംഗത അനുഭവിക്കുന്നു. ഇതാ തനിക്കായി ഓശാന പാടിയ അതേ ജനം തന്നെയാണിപ്പോൾ തനിക്കെതിരെ കൊലക്കുറ്റത്തിൻ്റെ ആക്രോശം മുഴക്കുന്നത്. തുടർന്ന് അവിടത്തേക്കുണ്ടായ കുരിശിലെ മരണവിനാഴിക ഒരു കുറ്റവാളിയുടേതോ അടിമയുടേതോ വഞ്ചകൻ്റേതോ പോലെ ഏറ്റവും നിന്ദ്യവും വേദനാജനകവുമായിരുന്നു. എന്നാൽ അവിടുത്തെ പരിത്യക്തതയുടെ പങ്ക് ഒറ്റപ്പെടലും അപകീർത്തിയും വേദനയും മാത്രമായിരുന്നില്ല. നമ്മോട് പൂർണ്ണമായും സഹാനുഭാവം പ്രകടമാക്കാൻ അവിടുന്ന് നിഗൂഢമാം വിധം പിതാവിനാൽ കുരിശിൽ കൈയൊഴിയപ്പെടുന്നു. പരിത്യക്താവസ്ഥയിലായിരുന്നിട്ടും പ്രാർത്ഥനയിൽ അവിടുന്ന് പിതാവിന് സ്വയം ഭരമേൽപ്പിക്കുന്നു. പിതാവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇതാ അപമാനിതനായി കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും യേശു അഭിമുഖീകരിക്കുന്ന അവസാനത്തെ പ്രലോഭനം ഇറങ്ങി വന്ന തിന്മയുടെ ശക്തികളെ കീഴ്പ്പെടുത്തി പ്രാഭവമുള്ള അജയ്യനായ ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്താനായിരുന്നു. ശൂന്യവത്കരണത്തിൻ്റെ ഉച്ചസ്ഥായിയിലും യേശു വെളിപ്പെടുത്തിയത് ദൈവിക ഭാവമാണ്. അത് ദൈവത്തിൻ്റെ കാരുണ്യവചനമായിരുന്നു. തന്നെ ക്രൂശിലേറ്റിയവരോട് അവിടുന്ന് ക്ഷമിച്ചു. അനുതപിച്ച കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്തു. കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന റോമൻ ഭടനോടും അവിടുന്ന് കരുണ കാട്ടി. തിന്മയുടെ രഹസ്യം അഗ്രാഹ്യമാണ്. എന്നാൽ യേശു വർഷിച്ച സ്നേഹമഴ, കാരുണ്യമഴ അനന്തമാണ്. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും ഗർത്തങ്ങൾ വരെ എത്തുന്ന കാരുണ്യവർഷമാണത്. വേദനകളും പീഡനങ്ങളും ഏറ്റെടുത്താണ് അവിടുന്ന് ലോകത്തെ രക്ഷിച്ചത്. അങ്ങനെ ഇരുളിൽ പ്രകാശമാണ്, മരണത്തിൽ ജീവനാണ്. വിദ്വേഷമുള്ളിടത്ത് അവിടുന്ന് ക്രിസ്തു സ്നേഹമാണ്, കരുണയാണ്. ഇതാ കണ്ടില്ലേ, ദൈവത്തിൻ്റെ വഴികൾ നമ്മിൽ നിന്നുമേറെ വിഭിന്നമാണ്. യേശു ശൂന്യവത്കരിക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ മറക്കുവാനോ പൊറുക്കുവാനോ തെല്ലുപോലും നമുക്കാവുന്നില്ല. അവിടുത്തെ രക്ഷയുടെ വഴികൾ നമുക്കായി തുറക്കപ്പെടുന്നുണ്ട്. അവിടേക്ക് നാമം വിളിക്കപ്പെടുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ക്ഷമയുടെയും പാതയാണ്. ഈ ദിനങ്ങളിൽ ക്രിസ്തുവിൻ്റെ രാജകീയ സ്ഥാനമായ കുരിശിനെ നോക്കി നമുക്ക് മുന്നേറാം. നമ്മെ രക്ഷിക്കുകയും നമുക്കായി ജീവൻ പകരുകയും ചെയ്യുന്ന അവിടുത്തെ വിനീത സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതുവഴി ശക്തിയുടെയും പ്രശസ്തിയുടെയും പ്രാഭവത്തിൻ്റെയും സ്വാർത്ഥമായ വഴികൾ നമുക്ക് ഉപേക്ഷിക്കാം. സ്വയം വിനീതനായ യേശു നമ്മെയും വിനയത്തിൻ്റെ വഴികളിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ ദൃഷ്ടികൾ യേശുവിലേക്ക് തിരിക്കാം. ശൂന്യവത്കരണത്തിൻ്റെ പാഠം മനസ്സിലാക്കി തരണമേ എന്നവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധവാരത്തിലെ ദിവ്യരഹസ്യങ്ങൾ ആന്തരിക നിശബ്ദതയിൽ ധ്യാനിക്കാൻ പ്രാപ്തരാക്കണമേ എന്നും നമുക്ക് യാചിക്കാം. കുരിശിന് നോക്കി മുന്നേറാം. അവിടുത്തെ വിനീത സ്നേഹത്തെക്കുറിച്ച് പഠിക്കാം. യേശു തന്നെ തന്നെ ശൂന്യനാക്കിയെന്നും തന്നെ തന്നെ താഴ്ത്തിയെന്നും നമുക്ക് ധ്യാനാത്മകമായി മനസ്സിലാക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ രണ്ട് വികാരങ്ങൾ ഈ വിശുദ്ധവാരത്തിൽ ഉയർന്നു നിൽക്കട്ടെ. ഒന്ന്, ഓശാന പാടി ക്രിസ്തുവിനെ ജെറൂസലേമിൽ സ്വീകരിച്ച ജനാവലിയുടെ സന്തോഷവും, രണ്ട്, മനുഷ്യകുലത്തിനായുള്ള അമൂല്യ ദാനമായി തൻ്റെ തിരുശരീര രക്തങ്ങൾ പകർന്നു തന്ന ക്രിസ്തുവിനോടുള്ള നന്ദിയും. ഈ ദിനങ്ങളിലെ ആത്മാർത്ഥമായ ധ്യാനവും പ്രാർത്ഥനയും വഴി ലോകരക്ഷയ്ക്കായി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവുമായി ആഴമായൊരു ആത്മീയ ഐക്യത്തിലേക്ക് വളരാൻ നമുക്കും പരിശ്രമിക്കാം. അവിടുത്തെ അമൂല്യമായ ജീവദാനത്തോട്, സ്വയാർപ്പണത്തോട് അങ്ങനെ നമുക്കും പ്രത്യുത്തരിക്കാം. ജെറൂസലേം ജനത ക്രിസ്തുവിനായി വഴിയിൽ വിരിച്ച വസ്ത്രങ്ങൾ പോലെ നമ്മുടെ ജീവിതങ്ങളെയും നമ്മെ തന്നെയും കൃതജ്ഞതയോടെയും ആരാധനയോടെയും വസ്ത്രങ്ങളായി എളിമയോടെ ക്രിസ്തുവിൻ്റെ മുൻപിൽ സമർപ്പിക്കാം. ഈ ഓശാന നാളിൽ, ഈ പെസഹ നാളിൽ ക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങളിൽ നാം വഹിക്കേണ്ടത് ഏതാനും നിമിഷങ്ങളിൽ വാടിപ്പോകുന്ന പൂക്കളോ കുരുത്തോലയോ ഒലിവു ചില്ലകളോ അല്ല, മറിച്ച് നമ്മെ തന്നെയും നമ്മുടെ എളിയ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിനെയും അവിടുത്തെ കൃപാവരത്തെയും വസ്ത്രമായി അണിഞ്ഞിട്ടുള്ള നമുക്ക്, ക്രൈസ്തവരായ നിങ്ങൾക്കും എനിക്കും, മരണത്തെ കീഴ്പ്പെടുത്തി പുനരുദ്ധാന വിജയം കൈവരിച്ച അവിടുത്തെ തൃപ്പാദങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ആത്മീയതയുടെ നിറചില്ലകൾ ഉയർത്തി ഇന്ന് ഹെബ്രായ ജനതയ്ക്കൊപ്പം നമുക്ക് മാർത്തുപാടാം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിൻ്റെ രാജാവ്, അനുഗ്രഹീതൻ, വാഴ്ത്തപ്പെട്ടവൻ, അവിടത്തേക്ക് ഹോസാന, ഹോസാന.
ഹോസാന രക്ഷകൻ, ഹോസാന, ഹോസാന പുത്രൻ, ഹോസാന. ഒലിവു പൂക്കും താഴ്വരയിൽ ഒഴുകിടും കേദ്രോണിൻ, കളകളമിളകും പുഴ തന്നരികിൽ ജനനിരയൊന്നായി പാടി. സ്വർഗവാസികൾ ഒത്തൊരുമിച്ചിന്ന് അഭയെ വാഴ്ത്തുന്നു, പരിശുദ്ധൻ, ചിരപരിശുദ്ധൻ, പരമോന്നത പരിശുദ്ധൻ. ഭൂനിവാസികൾ ഒത്തൊരുമിച്ചിന്ന് യേശുവെ വാഴ്ത്തുന്നു, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനെ വാഴ്ത്തുന്നു. പൂക്കും താഴ്വരയിൽ ഒഴുകിടും കേദ്രോണിൻ, കളകളമിളകും പുഴ തന്നരികിൽ ജനനിരയൊന്നായി പാടി. ഇവരൊലിവുകമ്പുകൾ വീശിപ്പാടുന്നു, മിഴി നിറയെ ഗുരു ചെയ്ത നന്മതൻ ഓർമ്മ തിളങ്ങുന്നു. സ്വർഗരാജ്യമീ മന്നിതിലേക്കും നിത്യസമാധാനം, പാപത്തിൻ കറമായി ചെന്നതിനാലെ വാഴ്ത്തുന്നു. പൂക്കും താഴ്വരയിൽ ഒഴുകിടും കേദ്രോണിൻ, കളകളമിളകും പുഴ തന്നരികിൽ ജനനിരയൊന്നായി പാടി.
ഈ ഗാനം ആലപിച്ചത് ബിജു നാരായണനും സംഘവുമാണ്. രചന ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ, CMI. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഓശാന മഹോത്സവത്തിൻ്റെ വചന വിചിന്തനമാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.